SBS റേഡിയോ. ഓസ്ട്രേലിയയിൽ വീടോ സ്ഥലമോ വാങ്ങിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട് വാങ്ങിക്കുന്നതിനും വിൽക്കുന്നതിനും മിക്കവാറും എല്ലാവരും തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെയും കൺവേയൻസറുടെയും സഹായം തേടും. എന്നാൽ അടുത്തിടെയായി പലരും പ്രൈവറ്റായി വീട് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് കാണാം. പലരും ഇത് ഓൺലൈനിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് മുഖാന്തരമോ അല്ലാതെയോ ഒരു വീടോ സ്ഥലമോ വാങ്ങിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? ഇത് മനസ്സിലാക്കുന്നതിനായി പ്രൈവറ്റായി ഇത്തരം ഇടപാടുകൾ ചെയ്തിട്ടുള്ള ചിലരുമായും ഒരു കൺവെയൻസറുമായും സംസാരിക്കുകയാണ്. മനസ്സിലുണ്ടായിരുന്ന വില വീടിന് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ വീട് വാങ്ങിക്കുന്നയാളെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ലഭിച്ചതിന് ശേഷമാണ് മേജോ ജോർജ് പ്രൈവറ്റായി വീട് വിൽക്കാൻ തീരുമാനിച്ചത്.
ഞാൻ ആദ്യമായിട്ട് ഒരു സെയില് ഇവിടെ നടത്തുന്നത് തന്നെ എനിക്കൊരു പർച്ചേസിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു ഹയർ എമൗണ്ടിലുള്ള ഒരു പർച്ചേസിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. സോ വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെ കൺസൾട്ട് ചെയ്തു. അവർ നിയർലി 2% ഏജന്റ് ഫീസ് 500,000 പർച്ചേസിന് ഓൾമോസ്റ്റ് 10,000 പ്ലസ് മാർക്കറ്റിംഗ് കോസ്റ്റ് ഇതെല്ലാം വരുമെന്ന് മനസ്സിലായപ്പം ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ അറിഞ്ഞുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഒരാൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുമായിരുന്നു. ദെൻ എനിക്ക് ആ വരുന്ന പർച്ചേസറെ പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും ഏജന്റ് ഫീസ് നമുക്ക് സേവ് ചെയ്യാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ സ്വന്തമായിട്ട് വിൽക്കാം എന്ന ഒരു മെത്തേഡിലേക്ക് പോയത്.
ഇത്തരം ഇടപാടുകൾ പ്രൈവറ്റായി ചെയ്യുമ്പോൾ വ്യക്തമായ ധാരണകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് മേജു പറയുന്നു. അല്ലാത്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കാം.
എന്റെ കേസിൽ എനിക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് മതിയായിരുന്നു. ഐ വാസ് നോട്ട് ട്രൈങ് ടു എക്സ്പ്ലോർ ദ മാർക്കറ്റ്. മാക്സിമം മാർക്കറ്റിൽ നിന്ന് എത്ര കിട്ടുമെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വിൽക്കാനുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറിലല്ല ഞാൻ വർക്കൗട്ട് ചെയ്തത്. ഐ വാണ്ട് എ ഫിക്സ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ 550 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ അതിന് എടുക്കാൻ നമ്മുടെ പേഴ്സണൽ സർക്കിളിലെ ആള് റെഡി ആയിട്ടിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പോയത്. അതല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ റൈറ്റ് വേ, ബിക്കോസ് നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് വീട് എത്തിക്കുകയും അതിന്റെ മാക്സിമം മാർക്കറ്റ് പ്രൈസ് എക്സ്ക്യൂസ് ഔട്ട് ചെയ്യാനും നോക്കുവാണെങ്കിൽ എപ്പോഴും റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ തന്നെ യൂസ് ചെയ്യുന്ന നല്ലതെന്നാണ് എന്റെ വിശ്വാസം. ഇത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ അത് ചെയ്തേ ഉള്ളൂ.
പ്രൈവറ്റായി വീട് വാങ്ങിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കൂടി മേജോയുടെ അഭിപ്രായത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സഹായം തേടുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് അദ്ദേഹം പറയുന്നു.
തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ഫീസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ ട്രാൻസാക്ഷനിൽ നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. സോ അതിനൊരു ലീഗൽ സെക്യൂരിറ്റി ഉണ്ടോ? യുനോ വി ഡോണ്ട്, നമ്മുടെ ഇടയ്ക്കൊരു പ്രൊഫഷണൽ നെഗോഷിയേറ്റർ അല്ലെങ്കിൽ ഒരു ചാനൽ വർക്ക് ചെയ്യാത്തിടത്തോളം നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പം അവർ ഡിപ്പോസിറ്റ് പേ ചെയ്യാം, കോൺട്രാക്ട് ഓഫ് സെയിൽ എഴുതി, അതിനുശേഷം ഡിപ്പോസിറ്റ് പേ ചെയ്തതിന് ശേഷം അവർക്ക് ലോൺ കിട്ടുന്നില്ലെങ്കിൽ ആ സെയിൽ ക്യാൻസൽ ആയി പോകുന്നു, വീണ്ടും അത് മാർക്കറ്റിൽ കിടക്കുന്നു. ഗംട്രിയിലൊക്കെ കൂടുതലും ലാൻഡുകൾ കാണുന്നത് സെറ്റിൽ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലാൻഡുകളാണ്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനും ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ എപ്പോഴും ഒരു ലീഗൽ പ്രാക്ടീഷണറെ വെക്കുക. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇല്ലാതെ ചെയ്യുമ്പോൾ ആകെ കൂടിയുള്ള ഒരു പ്രോഫിറ്റ് ഈ ഏജന്റ് ഫീസ് ഒഴിവാക്കാവുന്നതല്ലാതെ അതിന്റെ പല ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് പല റിസ്കും എടുക്കേണ്ടി.
ഇപ്പോൾ കേട്ടതുപോലെ പല സ്ഥലങ്ങളും ഗംട്രി പോലുള്ള സൈറ്റുകളിൽ വിൽപ്പനയ്ക്ക് ഇപ്പോൾ കാണാം. വീടോ സ്ഥലമോ വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രൈവറ്റായി വിൽക്കാൻ ഒട്ടേറെ സൈറ്റുകളുമുണ്ട്. ഇത്തരത്തിൽ ഇന്റർനെറ്റിലൂടെ സ്ഥലം വിൽക്കാൻ ശ്രമിച്ച ശേഷം അതിൽ നിന്ന് പിന്മാറിയ വ്യക്തിയാണ് ബിജു കാനായി.
ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഒരു പ്ലാൻ, ഒരു പ്രോജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അത് ചില കൗൺസിലിന്റെ ചില കാരണങ്ങളാൽ അത് ചെറിയ ഡിലേ വന്നു. അപ്പോൾ ഞാൻ അത് പ്രൈവറ്റ് ആയിട്ടൊന്ന് സെയിൽ ചെയ്ത് നോക്കിയാലോ എന്നൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അത് സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സക്സസ് ആയില്ല. ഒന്ന് രണ്ട് എൻക്വയറീസ് ഒക്കെ വന്നിരുന്നു. ഒന്ന്, മാർക്കറ്റ് കണ്ടീഷൻ വളരെ മോശമായിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു ഇത് വന്നിട്ടുണ്ടാവുക. പിന്നീടൊന്ന് പിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പല പ്രോസ്പെക്ട് ആയിട്ടുള്ള ബയേഴ്സിന് ഒരു കോൺഫിഡൻസ് ലെവൽ കുറവായിരുന്നു. മീൻസ് അവർക്ക് ഇത് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയം ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പേര് ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് തീർച്ചയായും പരീക്ഷിക്കാവുന്നതാണ്, ഡിപെൻഡിങ് ഓൺ യുവർ സിറ്റുവേഷൻ. അത് എന്റെ സിറ്റുവേഷനിൽ ഞാൻ അത് എനിക്കൊരു ഡിലേ വന്നതുകൊണ്ടും പിന്നെ ഒരു ഏജന്റിനെ ഏൽപ്പിച്ച് അതിന്റെ ഒരു വീണ്ടും ഒരു മാർക്കറ്റിംഗ് കോസ്റ്റും മറ്റ് റിയൽ എസ്റ്റേറ്റ് കോസ്റ്റും ഒക്കെ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് അതിന്റെ ഒരു റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു.
പ്രൈവറ്റായി ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോഴുള്ള അനുഭവത്തിന് കൂടിയാണ് ബിജു ശ്രമിച്ചത്.
അതിന് പ്രത്യേകം വെബ്സൈറ്റ് ഉണ്ട്. നമ്മളിപ്പം ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓണേഴ്സിന് സെയിൽ ചെയ്യാൻ വേണ്ടി, അതിപ്പം ബിസിനസ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും ഓണേഴ്സിന് സെയിൽ ചെയ്യാനുണ്ട്. അതായത് അവർ പല സൈറ്റുകളിലും അത് അഡ്വർടൈസ് ചെയ്യും. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഡോട്ട് കോം ഡൊമൈൻ അങ്ങനെയുള്ള മേജർ സൈറ്റുകളിലെല്ലാം അവരത് അത് പല കമ്പനീസും പല പാക്കേജ് പോലെയാണ് ഓഫർ ചെയ്യുന്നത്. പക്ഷെ അതിൽ ഏജന്റ് ഉണ്ടാവത്തില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ എൻക്വയറീസും നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കോ നിങ്ങളുടെ ഇമെയിലേക്കോ ആയിരിക്കും വരും. അപ്പം നിങ്ങൾ ഡയറക്റ്റ് എന്താ പറയുക, ഈ എൻക്വയറി ചെയ്ത ആൾക്കാരുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഡീല് നടത്തണം.
ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സഹായം കൂടാതെ വീട് വാങ്ങിക്കുന്നവരും ഉണ്ട്. ഇതിൽ മിക്കവരും തന്നെ വ്യക്തമായ ധാരണകൾ വീട് വിൽക്കുന്നയാളെക്കുറിച്ച് ലഭിച്ച ശേഷമാണ് ഈ തീരുമാനമെടുക്കുന്നത്. ഇത്തരത്തിൽ വ്യക്തമായ ധാരണകൾ ലഭിച്ച ശേഷം വീട് വാങ്ങിച്ച ഒരു വ്യക്തിയാണ് തമ്പി പടിഞ്ഞാറമലയിൽ.
ഞാൻ 2009 ഒരു വീട് ഏജന്റിന്റെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് 2017 ഏകദേശം ഫെബ്രുവരിയോട് കൂടി ഒരു ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു ഒരു വീടുണ്ടെന്ന് പറഞ്ഞപ്പോ, നമ്മള് ഏജന്റിനെ വാങ്ങിക്കുമ്പോ അതിന്റേതായിട്ടുള്ള ചില ഫോർമാലിറ്റികളും കാര്യങ്ങളും കൂടുതൽ ഇതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് നമ്മൾ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് കൂടുതൽ ചോദിക്കാൻ പറ്റും. കുറച്ച് ഏജന്റിന് അവർക്ക് ഫീസ് കൊടുക്കേണ്ട വരും. ചിലപ്പോൾ കുറച്ച് നമുക്ക് അതിന്റെ ഒരു റിഡക്ഷനും കൂടി നമുക്ക് തരും. കൂടാതെ നമുക്ക് നമ്മുടെ ചോയ്സുകളൊക്കെ അവരോട് പറയാം. കുറച്ച് ടൈം ലോങ് ടൈം കിട്ടും. എനിക്കൊരു 4 മന്ത് ആവശ്യം വന്നായിരുന്നു. എനിക്കൊരു നാട്ടിൽ ഒന്ന് പോകേണ്ടി വന്നായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞ് വന്നു വെച്ചാൽ ഞാനൊരു സെപ്റ്റംബറോട് കൂടി എല്ലാം ഫിനിഷ് ചെയ്ത് കയറി. അപ്പോൾ ഒരു 4 മാസം എനിക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടി.
കരാർ ഒപ്പിട്ടതിന് ശേഷം സെറ്റിൽമെന്റിനായി കൂടുതൽ സമയം ലഭിച്ച കാര്യം അദ്ദേഹം പറയുന്നു. ഒപ്പം പല തവണ വീട് പരിശോധിക്കാനുള്ള അവസരവും ലഭിച്ചതായി പ്രൈവറ്റായി വീട് ലഭിച്ചതിന്റെ ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നു.
ഞാൻ ആദ്യമായി ഈ വീട് ചെല്ലുമ്പോൾ കർട്ടൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് നോക്കി വെച്ച് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ആദ്യം ചെല്ലുമ്പോൾ അങ്ങനെയാണല്ലോ. വീണ്ടും ഞാൻ വിളിച്ചു. അവർക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഞങ്ങൾ ചെന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം എങ്കിലും ഞങ്ങൾ ചെന്നിട്ടുണ്ട്. ചെന്ന് കണ്ടു കാര്യങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകളുണ്ടോ, ബാക്കിയാട് കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ നോർമൽ അല്ലാത്ത രീതിയിലുണ്ടോ, അതെല്ലാം നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം ഒരു ഫില്ലപ്പ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-4-5 പ്രാവശ്യമുള്ള ഓൾമോസ്റ്റ് ഞാൻ ചെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അത് മറ്റേ ഏജന്റ് ത്രൂ ആണെങ്കിൽ ഇത്രയും എനിക്ക് തോന്നുന്നില്ല ഇത്രയും നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടുമെന്ന്. അവർ ഒരു 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് പോകാൻ പറ്റില്ല.
ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സഹായത്തോടുകൂടി വീട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതമായ മാർഗമെന്ന് മെൽബണിൽ കൺവേയൻസറായി പ്രവർത്തിക്കുന്ന ബിന്ദു കുറുപ്പ് പറയുന്നു. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇല്ലാതെയും ഒട്ടേറെ ഇടപാടുകൾ നടക്കുന്നതായി ബിന്ദു ചൂണ്ടിക്കാട്ടുന്നു.
അതായത് നമ്മളൊരു വീട് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഒരു കൺവേയൻസറെയോ അല്ലെങ്കിൽ ഒരു ലോയറെയോ നിർബന്ധമായും ആക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആസ്ട്രേലിയയിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ വെക്കണോ, റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇല്ലാതെ നമുക്കൊരു പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയുക എന്നുള്ളത്. സാധാരണ നമ്മൾ കാണുന്നത് ഏതൊരാളും പ്രോപ്പർട്ടി ഓപ്ഷൻ ആയാലും ഓഫർ കൊടുക്കുന്നതായാലും എല്ലാം ആ ഒരു പബ്ലിഷ് ചെയ്തിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അതിന്റെ പിക്ചർ കണ്ട് അവര് അപ്പോയിന്റ് തരുന്ന ഒരു ഡേറ്റിന് നമ്മൾ പോയി ഇൻസ്പെക്ഷൻ നടത്തി എല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു ലോയർ എന്ന നിലയ്ക്ക് ഞാൻ കുറച്ചുകൂടെ ഒരു സേഫ്റ്റി സൈഡ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയും റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വഴി പോകുന്നതാണ് കൂടുതൽ നല്ലതെന്ന്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നല്ല നമുക്ക് രണ്ട് പാർട്ടികളും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഒരു ഗുണം ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ വിൽക്കുന്ന ആളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ തുകയല്ല. അപ്പൊ അത് ലാഭിക്കാവുന്നത് ഒരു പക്ഷേ അതിന്റെ ഒരു ബെനിഫിറ്റ് പർച്ചേസ് കിട്ടിയെന്നും വരും. പക്ഷെ നമ്മൾ സെയിൽ നടത്തുന്ന സമയത്ത് ഒരു 5% അല്ലെങ്കിൽ 10% ഡെപ്പോസിറ്റ് വാങ്ങിയാണ് നമ്മൾ സെയിൽ നടത്തുന്നത്. അപ്പൊ ആ സെയിൽ നടത്തുമ്പോൾ ആ ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നത് റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ട്രസ്റ്റ് അക്കൗണ്ടിലായിരിക്കും. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ട്രസ്റ്റ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ വാങ്ങുന്നയാളുടെ വിൽക്കുന്നയാളുടെ ലോയറുടെ ട്രസ്റ്റ് അക്കൗണ്ടിൽ മാത്രമേ പൈസ വരാൻ പാടുള്ളൂ. ആ പൈസയുടെ സേഫ്റ്റി അത് അതായത് അത് സെക്യൂർ ആയിട്ടാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഒരു കൺസിഡറേഷനാണ്. അപ്പോൾ ഒരു ലോയർ ഇല്ലാതെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റും ഇല്ലാതെ ഒരു പ്രോപ്പർട്ടി സെയിൽ നടത്തുകയാണെങ്കിൽ ഇത് ഒരു വലിയ വിഷയമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ ആ സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് നടക്കാതിരിക്കുമ്പോൾ ആ പൈസ എങ്ങനെ റിലീസ് ചെയ്യും, ഒരു ആളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താന്നുള്ളത് ഒരു വളരെ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്.
ഡെപ്പോസിറ്റിന്റെ സുരക്ഷ, ഒപ്പം വീട് പരിശോധിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും നല്ല റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ വലിയ സഹായമാകുമെന്ന് ബിന്ദുക്കുറുപ്പ് പറയുന്നു. എന്നാൽ എല്ലാ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും ഇങ്ങനെ ആയിരിക്കണമെന്നുമില്ല. സെറ്റിൽമെന്റിന് ശേഷവും ചില സന്ദർഭങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സഹായം ആവശ്യമായി വന്നേക്കാം.
ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ലീഗൽ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ അത് കുറച്ച് ഫോർമൽ ആയിരിക്കും. ഇഫ് യു ഗെറ്റ് എൻ ആൻസർ ദാറ്റ് നോ ഇത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഈ റിപ്പയർ ചെയ്ത് തരാൻ പറ്റില്ല എന്ന് ലീഗലി റെപ്രസെന്റ് ചെയ്യുന്ന രണ്ടുപേര് തമ്മിലുള്ള ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പക്ഷെ കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വെണ്ടറോട് നേരിട്ട് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യിപ്പിച്ച് ആ ചെറിയ റിപ്പയർസ് ക്യാരി ഔട്ട് ചെയ്യിപ്പിക്കാൻ ഒന്ന് നിർബന്ധിക്കാം. അങ്ങനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഒരു സോഴ്സ് ആയിരിക്കും മിക്കവാറും റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരസ്പര ധാരണ എന്നുള്ളത് തന്നെയാണ്. അതായത് വെൻഡറും പർച്ചേസറും ഒരാൾ വിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളായിരിക്കണം, മറ്റാൾ വാങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആളായിരിക്കണം. അതല്ലാതെ ഒരു ധാരണയില്ലാതെ, അതായത് ഒരു ഓഫർ നടത്തി നോക്കാം, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെ, അതല്ലെങ്കിൽ ചേഞ്ച് ഓഫ് മൈൻഡ്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്ന് വിഡ്രോ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ലോൺ അപ്രൂവല് കിട്ടുന്നതിന് മുമ്പേ കൊടുത്തൊരു ഓഫർ ആയിരിക്കും, ഡെപ്പോസിറ്റ് പേ ചെയ്തു അതിന് ശേഷം പിന്മാറാം, അങ്ങനെയുള്ള ഒരു ഒരു ചാഞ്ചാട്ടമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത്. അതുപോലെ മറ്റുള്ള ആള് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരസ്പരം നല്ല ധാരണയോടെ കൂടി തന്നെ, നല്ല വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യമുള്ള രണ്ട് വ്യക്തികളാണെന്ന് വെച്ചാൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ, ഒരു പ്രശ്നവുമില്ലാതെ സെറ്റിൽമെന്റ് നടത്താൻ പറ്റുന്നതാണ്.
പലപ്പോഴും വീടുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ അനുഭവ സമ്പത്തും അവരുടെ പ്രത്യേക സാഹചര്യങ്ങളും കണക്കിലെടുത്തായിരിക്കണം ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ നിയോഗിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്.
Hear more stories in your language by visiting sbs.com.au.